ഇന്ന് ഭൂഗോളകാലത്തെ ദൈവനിശ്ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജെൻസിസ് ചാപ്റ്റർ 49 വേർഡ്സ് 22-25. മതി, ഇന്ന് ഭൂഗോളകാലം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൽ നിന്നുള്ള 3 അനുഗ്രഹങ്ങൾ, 3 blessings from God. ഈ 3 അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്പസമയം കർത്താവിൽ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 25 വാക്യത്തിലാണ് അത് പ്രസ്താവിച്ചിരിക്കുന്നത്. 1 അനുഗ്രഹം ആകാശത്തിൻ്റെ അനുഗ്രഹം, 2 അനുഗ്രഹം ആഴിയുടെ അനുഗ്രഹം, 3 അനുഗ്രഹം ഗർഭത്തിൻ്റെ അനുഗ്രഹം. ഈ 3 അനുഗ്രഹങ്ങളും ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവനായി ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം നയിക്കുവാനാണ് കർത്താവ് ഒരു മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ ലോകത്തിൽ പിറന്ന സകല മനുഷ്യരും അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നവരാണ്. ഒരു മനുഷ്യർ പോലും അനുഗ്രഹം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ എല്ലാ മനുഷ്യരും വളരെ പ്രയത്നം ചെയ്യുന്ന ഒരു കാലമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ വായിച്ച വേദഭാഗത്ത് തന്നെ ഒരു പിതാവ് തൻ്റെ മകനെ അനുഗ്രഹിക്കുന്ന 3 പ്രത്യേക അനുഗ്രഹങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. യാക്കോബ് തന്റെ വാർദ്ധക്യത്തിലെത്തിയ സമയം തന്റെ വാത്സല്യ പുത്രനായിരിക്കുന്ന ജോസഫിനെ ഈ 3 അനുഗ്രഹങ്ങളും നൽകി അവനെ അനുഗ്രഹിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പോർക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനം, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് നാം അടുത്തിരിക്കുന്നുവെങ്കിൽ, നാം അവന് വാത്സല്യ പുത്രന്മാരായിരിക്കുന്നുവെങ്കിൽ, നാം അവന്റെ പ്രിയ ജനമായിരിക്കുന്നുവെങ്കിൽ, നിശ്ചയമായും നമ്മുടെ ആരാധനയിൽ, നമ്മുടെ കൂടിവരവിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾക്ക് പ്രാപിക്കുവാൻ സാധ്യമാകുമെന്നുള്ള കാര്യം ഇന്ന് പോകാലം നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു, യഹോവ ഭക്തനായ ഒരു പുരുഷൻ ഈ 3 അനുഗ്രഹങ്ങളാലും അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നാം ദൈവത്തോട് ഏറ്റവും അടുത്ത് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവരുടെ പ്രമാണങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ രസിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്ത് അവന്റെ വഴികളിൽ നമ്മൾ നടന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നമുക്ക് സിദ്ധിക്കും എന്ന് കാണുവാൻ സാധിക്കുന്നു. ആവർത്തന പുസ്തകം 28 അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിന്റെ പട്ടിക നമ്മളിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ അനുഗ്രഹങ്ങൾ ദൈവം ഓരോ കണ്ടീഷൻ വെച്ച്, വ്യവസ്ഥ വെച്ച് നൽകി കൊടുക്കുമ്പോൾ ഇവിടെ യാക്കോവ് താൻ സ്നേഹിക്കുന്നത് തന്റെ വാത്സല്യ പുത്രനോട് പറയുകയാണ്, നിന്റെ ബാക്കിയുള്ള 11 സഹോദരന്മാരെക്കാൾ അധികമായി നിനക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന ഈ വിലയേറിയ മഹത്തായ അനുഗ്രഹത്തെ നിനക്ക് നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ അനുഗ്രഹം അവന് നൽകുവാനായി സ്വർഗത്തിലെ ദൈവത്താൽ അവൻ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇതാ ആ പിതാവ് തന്റെ മകനെ അനുഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഞാൻ ഇന്നേ പോർക്കാൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നാം വാസ്തവമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ അനുഗ്രഹം ഒന്നാമതായി സ്വർഗസ്ഥനായ ദൈവത്തെന്നുള്ള അനുഗ്രഹം നമുക്കായിരിക്കണം. എന്താണ് ദൈവത്തെന്നുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്? ദൈവത്തെന്നുള്ള അനുഗ്രഹത്തിന് പല ഡിവിഷനുകളായി, പല ഭാഗങ്ങളായി ചിന്തിച്ച് നമ്മൾ പഠിക്കാമെങ്കിലും ഒന്നാമത്തെ അനുഗ്രഹമായി നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് പഠിക്കാൻ സാധിക്കും. സ്വർഗീയ അനുഗ്രഹം എന്ന് പറയുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ഒരഭേദ്യമായ ബന്ധം നമുക്കുണ്ടോ, അതാണ് യഥാർത്ഥമായ സ്വർഗീയ അനുഗ്രഹം. ഒന്നുകൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച ആ ബന്ധത്തിൽ നാം ഓരോ ദിവസം തോറും നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്റെ പിതാവും ഞാൻ അവന്റെ പുത്രനുമാണ് എന്നുള്ള യഥാർത്ഥമായ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയുന്നതാണ് സ്വർഗീയ അനുഗ്രഹം എന്ന് പറയുന്നത്. നാം എഫീസ ലേഖനത്തിൽ അവിടെ കർത്താവിന്റെ ദാസനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലന ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗസ്ഥനായ ദൈവം അവൻ അവർക്ക് വേണ്ടി നൽകുന്ന അനുഗ്രഹങ്ങളാണ് എന്ന് നാം മറന്നു പോകരുത്. പ്രൈസ് ലോർഡ്. നാം ആ സ്വർഗീയ അനുഗ്രഹം ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് നാം ഏറ്റവും അടുത്ത് ജീവിക്കണം, അടുത്ത് പാർക്കണം എന്ന് കാണുവാൻ സാധിക്കുന്നു. ആ സ്വർഗീയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിന് ഓരോ വഴികളിലും ആ സ്വർഗസ്ഥനായ പിതാവ് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും എന്ന് കാണുവാൻ സാധിക്കുന്നു. യാക്കോവ് തന്റെ പുത്രന്മാരെയൊക്കെ അരികെ വിളിച്ച് അവരെ ഓരോരുത്തരെയും തന്റെ മരണത്തിന് മുൻപായി അനുഗ്രഹിക്കുവാൻ അവൻ ആഗ്രഹിച്ച് അവിടെ ആയിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഈ പിതാവിന് താല്പര്യമുണ്ടെങ്കിലും യഥാർത്ഥമായ അനുഗ്രഹത്തിന്റെ വാക്കുകൾ സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ് വരുന്നത്. നാം യാക്കോബിന്റെ ലേഖനം 1:18 നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ നാം ഈ അനുഗ്രഹം യഥാർത്ഥമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ അത് ദൈവമാണ് ആ അനുഗ്രഹം നമുക്ക് തരേണ്ടത്. എന്നാൽ ഇവിടെ അനുഗ്രഹിക്കുവാൻ യാക്കോവിനെ ദൈവം ഒരു ഇൻസ്ട്രുമെന്റായി മാത്രം, ഒരു മാധ്യമമായി മാത്രം ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അവന്റെ വായ മാത്രം ദൈവം ഉപയോഗിക്കുന്നുള്ളൂ. അനുഗ്രഹം യാക്കോബിന്റെ കയ്യിലുള്ളതല്ല, അനുഗ്രഹം ദൈവത്തിന്റെ പക്കലുള്ളതാണ്. ദൈവം നൽകുന്ന ആ അനുഗ്രഹം യാക്കോബിന്റെ വായിൽ കൂടെ അവൻ സംസാരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് യാക്കോബ് പറയാണോ, മകനെ നിന്നെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാൽ ഇതാ ദൈവം തന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണോ, ആ അനുഗ്രഹം നിന്നെ ബലുണ്ടായിരിക്കട്ടെ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല, യഹോവയായ ദൈവം ഇസ്രായേൽ ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ മോശയുടെ ഇപ്രകാരം പറയുന്നുണ്ട്. സംഖ്യാ പുസ്തകം 6:1 കടന്നു വരാം. വി കൻ ടേൺ ടു നമ്പേഴ്സ് ചാപ്റ്റർ 6:22-27. സംഖ്യാപുസ്തകം 6:22 ഉള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അനുഗ്രഹത്തിന്റെ ഓരോ വചനങ്ങളും ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വിധ അനുഗ്രഹങ്ങൾ നിങ്ങൾ അവരുടെ മേൽ ചൊല്ലി നിങ്ങൾ അവരെ അനുഗ്രഹിക്കണമെന്ന് അഹരോനോടും മോശയോടും ദൈവം കൽപ്പിച്ചിരിക്കുക. ആരെയും ശവിക്കാൻ ദൈവം കൽപ്പിച്ചിട്ടില്ല, അനുഗ്രഹിക്കാനാണ് പറഞ്ഞത്. കർത്താവ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെ ഉപദ്രവിച്ചതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ ശപിക്കുന്നവരെ ശപിക്കാതെ അവരെ അനുഗ്രഹിപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇവിടെ മോശയോടും അഹരോനോടും യഹോവയായ ദൈവം പറയാണ്, നിങ്ങൾ ഇസ്രായേലിനെ ഈ വിധം അനുഗ്രഹിക്കണം. നോക്കുക, അങ്ങനെ തന്റെ ജനമായ ഇസ്രായേലിനെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഗമന ആഗമനങ്ങളിലും അവരുടെ ജീവിതത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും അനുഗ്രഹിക്കുവാൻ അവരോട് കൂടെ നടക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്, ഒരു നല്ല ദൈവമുണ്ട്. അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹത്തെ അവർക്കൂടെ നൽകുവാനിടയായിത്തീരുന്നത്. ഇന്ന് ഇപ്പോൾ കാലം ദൈവസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മളാരും അനുഗ്രഹിക്കപ്പെടാതെ പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി, അനുഗ്രഹം പ്രാപിച്ചവരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ദൈവകൃപയുള്ളവരായി, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ദേശത്തിൽ എന്നും കാണുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് പോലെ കാലം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഉയരത്തിന്റെ അനുഗ്രഹത്തെ നീ എന്റെ മേൽ നൽകി നീ എന്നെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, ഇന്ന് പോലെ കാലം ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്റെ പിതാവും ഞാൻ നിന്റെ പുത്രനുമായി ആ ബന്ധത്തിൽ എത്രമാത്രം ആ ദൈവമായുള്ള ഒരടുപ്പം, ഒരു റിലേഷൻ, ഒരു ക്ലോസ്നെസ് നമുക്ക് ദൈവത്തോട് കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ആ ദൈവമായുള്ള ആ അഭേദ്യമായ ക്ലോസ് റിലേഷൻ നമുക്കുണ്ടായെങ്കിൽ ദൈവം നമ്മെ ഏത് സാഹചര്യത്തിലും ഏത് പരിതസ്ഥിതിയിലും ഏത് ഘട്ടത്തിലും അവൻ നമ്മളെ കൈവിടാതെ അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണോ എന്ന് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഒരു 3 പ്രത്യേക സാഹചര്യത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. സമയ ചുരുക്കം കൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. 26 അധ്യായത്തിൽ കനാൻ ദേശത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായി. ഇസഹാക്ക് തീരുമാനിച്ചു, ദേശത്ത് വലിയ ക്ഷാമമാണല്ലോ, ഒരു കാര്യം ചെയ്യാം, ഫിലിസ്ത ദേശത്ത് പോയി പ്രദേശവാസം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ യഹോവ ഇസഹാക്കിനോട് പറഞ്ഞു, നിന്റെ അപ്പനായ അബ്രഹാം പണ്ട് മിസ്രയീം കനാനിൽ ക്ഷാമം ഉണ്ടായപ്പോൾ മിസ്രയീമിലേക്ക് പോയതുപോലെ നീ മിസ്രയീമിലേക്ക് പോകരുത്, നീ ദേശത്തിൽ പാർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പാർത്തുകൊണ്ട് ദൈവാലോചനയാൽ അവൻ ആ ദേശത്ത് ദീർഘമായ നാളുകൾ പാർത്തു. ഗരാർ താഴ്വരയിൽ അവൻ യാത്ര ചെയ്ത് കൂടാരമടിച്ച് അങ്ങനെ പാർത്തിരിക്കുമ്പോൾ അവരുടെ പ്രദേശവാസത്തിൽ അവരുടെ ആടുകൾക്കും ഇടയന്മാർക്കും ദാസിദാസന്മാർക്കും കുടിക്കുവാനുള്ള വെള്ളത്തിന് വേണ്ടി ആ താഴ്വരകളിൽ ഇസഹാക്ക് കിണറുകൾ വെട്ടുന്നതായി കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഇസഹാക്ക് തൻ്റെ ഇടയന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ താഴ്വരകളിലൊക്കെ എൻ്റെ പിതാവായ അബ്രഹാം അനേകം കിണറുകൾ വെട്ടിയിട്ടുണ്ട്, ആ കിണറുകളൊക്കെ ആ ഗരാർ രാജാവിന്റെ ആ സേനകൾ കടന്നു വന്ന് നികത്തി കളഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ കിണറുകൾ പിന്നെയും കുഴിച്ച് വെള്ളമെടുത്ത് കുടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇസഹാക്കിന്റെ ആലോചനയാൽ അവന്റെ ദാസന്മാർ കടന്നുപോയി അത് കിണർ കുഴിപ്പാനിടയായി. അവരാദ്യത്തെ ഒരു കിണർ അവിടെ കുഴിച്ചു, അത് വായിച്ചു വേഗത്തിന് മുൻപോട്ട് പോകാം. ഒന്നാമത് ഈ ഗരാർ താഴ്വരയിൽ ഇസഹാക്ക് കുഴിച്ച ഒന്നാമത്തെ കിണറാണ് ഏശക് എന്ന് പറയുന്ന ഒരു കിണർ. ആ കിണർ കുഴിച്ച് വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ ഗരാർ രാജാവിന്റെ സേനകളും അവന്റെ ആൾക്കാരും കടന്നു വന്ന ഒരു വലിയ വാദപ്രതിവാദം. കാരണം ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഈ ദേശം ഞങ്ങളുടേതാണ്, ഈ കിണർ ഞങ്ങൾക്കുള്ളതാണ്, ഇതിലെ വെള്ളം ഞങ്ങളുടേതാണ്, ദീ ഇവിടുന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. എന്നാൽ ആ സ്ഥാനത്ത് ഇസഹാക്ക് ഒന്നും പറയാതെ ആ കിണർ വിട്ടേച്ച് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതാണ് വായിക്കുന്നത്, 21 വാക്യത്തിൽ അവൻ അവിടുന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. ആ കിണറിന്റെ പേര് സിഗ്ന എന്നാണ്. അവിടെ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത ദേശത്തിലെ ഗരാർ രാജാവിന്റെ ആൾക്കാർ കടന്നു വന്ന് പറയാണ്, ഈ കിണറും ഇപ്പോൾ ആർക്കുള്ളതാണ്? എനിക്കുള്ളതാ, ഈ ദേശം ഞങ്ങളുടേതാണ്, വെള്ളം ഞങ്ങൾക്കുള്ളതാണ്, അവിടെ നീ ഇവിടുന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞ് ഇസഹാക്കിനോട് അവിടെ ശണ്ടയിട്ടു. എന്നാൽ നീതിമാനായ ഇസഹാക്ക് യാതൊരു പ്രത്യുത്തരവും പറയാതെ ആ കിണറും വിട്ടേച്ച് മൂന്നാമത് മാറിപ്പോയി അവൻ മറ്റൊരു കിണർ കുഴിക്കുകയാണ്. അതാണ് 22 വാക്യം. അതോട് നോക്കുക, മൂന്നാമത് ഇസഹാക്ക് കുഴിച്ച കിണറാണ് രഹബോത്ത് എന്ന് പറയുന്ന ഒരു കിണർ. ആ കിണർ കുഴിച്ച് വെള്ളം കണ്ടു, ആ വെള്ളം കുടിക്കുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ അവന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. കാരണം കഴിഞ്ഞ 2 സ്ഥാനങ്ങളിൽ 2 ഇടങ്ങളിൽ കിണർ കുഴിച്ച് വെള്ളം കണ്ട് കുടിക്കുവാൻ തുടങ്ങിയപ്പോൾ ശണ്ടയിട്ട് അവിടുന്ന് ഓടിച്ച പണ്ടത്തെ ആൾക്കാർ കടന്നു വന്ന് എന്നെ ഓടിക്കുന്നുള്ളതായ ഒരു ഭീതി, ഒരു ഭയം തന്റെ ഉള്ളിലുണ്ട്. എന്നാൽ മൂന്നാമത്തെ കിണർ കുഴിച്ച് വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം അതാ ഇസഹാക്കിനോട് പറയാണ്, ഇസഹാക്കേ, ഞാൻ നിനക്ക് ഇവിടെ ഇടമുണ്ടാക്കി ദേശത്തിൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. നോക്കുക, കഴിഞ്ഞ 2 കിണർ കുഴിച്ച സ്ഥാനങ്ങളിൽ ഇസഹാക്കിനോട് ശണ്ടയിട്ട, മൽപിടുത്തം നടത്തിയ, വാദപ്രതിവാദം നടത്തിയ ശത്രുക്കൾ മൂന്നാമത്തെ ഇടത്തും വരുവാൻ അവർ ഒരുങ്ങിയിരുന്നതാണ്. നിശ്ചയമായും അവർ പ്ലാൻ ചെയ്തതാണ്. എന്നാൽ എന്തുകൊണ്ട് ഇസ്ഹാക്കിന്റെ ആ മൂന്നാമത്തെ ഇടത്തേക്ക് വരുവാൻ അവന് സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ, സ്വർഗസ്ഥനായ ദൈവം അവിടെ ഇറങ്ങി വന്ന് അവന് ദൂതനെ അയച്ച ഫെലിസ്ത ദേശത്തിലെ ആ സേനകളോട് ഇപ്രകാരം കൽപ്പിച്ചു, ഇസ്ഹാക്ക് എന്റെ വാഗ്ദത്ത സന്തതിയാണ്, ഞാൻ അവനെ തിരഞ്ഞെടുത്തതാണ്, അവൻ എനിക്കുള്ളതാണ്, അവന്റെ പ്രയത്നത്തെ നിഷ്ഫലമാക്കുവാൻ ഞാൻ നിന്നെ അനുവദിക്കയില്ല എന്ന് പറഞ്ഞ് യഹോവ ശത്രുക്കൾക്കും അവനും മധ്യേ അതിരുകളെ വെച്ചതാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദര സഹോദരന്മാരെ, നാം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അനേക ജീവിതത്തിലെ താഴ്വരകളിൽ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ ശത്രുവായ പിശാച് അനേക വാദ പ്രതിവാദങ്ങൾ നടത്തിയേക്കാം. നമ്മുടെ നന്മകൾക്ക് വിരോധമായി, അനുഗ്രഹങ്ങൾക്ക് വിരോധമായി ജോലി സ്ഥലങ്ങളില് അനേക കോംപ്ലിക്കേഷൻ പിശാച് ഉണ്ടാക്കി നിന്റെ നന്മകളെ മുടക്കി കളഞ്ഞു വന്നേക്കാം. എന്നാൽ യഹോവയായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിന്റെ സ്ഥാനങ്ങളിൽ വന്ന് നിന്റെ നീതിയെ പ്രകാശിപ്പിച്ച് നിനക്ക് തരേണ്ടതിന് നീ സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ആ ദൈവമായുള്ള ബന്ധത്തിൽ മുൻപോട്ട് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അല്ല ഇസ്ഹാക്കേ, നീ ദേശത്ത് പാർക്കരുത്, നിനക്കൂടെ സമർത്ഥിയില്ല, നീ പരദേശിയാണ്, ഓടിപ്പോകണം എന്നൊക്കെ പറഞ്ഞ് വാദപ്രതിവാദം നടത്തുന്ന ശത്രുക്കളുടെ ഇടയിൽ ഇസ്ഹാക്ക് പറയുന്നു, യഹോവ എനിക്കിടമുണ്ടാക്കി, യഹോവ എനിക്കിടമുണ്ടാക്കി, അവനെന്നെ ദേശത്തിൽ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ 1985 ഞാൻ നോയിഡയിലായിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം RSS-കാർ വന്ന് എന്നെ ഉപദ്രവിച്ചിട്ട് പറഞ്ഞു, 3 ദിവസക്കുള്ളിൽ ഈ ദേശം വിട്ടു പോയിക്കോണം, ഇല്ലെങ്കിൽ നിന്നെ ഏത് കാരണവശാൽ ഇവിടെ നിന്ന് ഓടിച്ചോളെന്ന് പറഞ്ഞു. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വലിയ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ആ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഞങ്ങൾക്ക് വലിയ മുറിവുണ്ട്, എനിക്ക് വളരെ മുറി പറ്റി. എൻ്റെ ജ്യേഷ്ഠത്തോടൊരു മകന്, എൻ്റെ അയൽവാസിയായ ഒരു ഹിന്ദിക്കാരന്, ഞങ്ങളെല്ലാവരും വളരെ മുറി പറ്റി. വളരെ അവശതയിലായിരിക്കുന്ന സമയത്താണ് ഈ ഭീഷണിയുമായി RSS-കാർ കടന്നു വന്നത്. ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ സഭയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ നീ പ്രവർത്തിക്കണം, ഞാൻ ഈ സ്ഥലത്ത് വരുവാൻ ആഗ്രഹിച്ചതല്ല, ഞാൻ ഇവിടെ വരുവാൻ ഉദ്ദേശിച്ചതല്ല, ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, നീയാണ് എന്നെ ഇവിടെ നിർത്തിയത്, എന്നെ നിർത്തേണ്ടത് നീയാണ്, എന്നെ സൂക്ഷിക്കേണ്ട ദൈവമാണ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ നിങ്ങൾക്കറിയണമോ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ ഉപദ്രവിച്ച എല്ലാ RSS-കാരെയും ആ നോയിഡ സിറ്റിക്കകത്ത് കയറാതെ അവിടുത്തെ പോലീസ് അവരെ ബാൻ ചെയ്തു. അവർ തമ്മിലടിച്ച് അവർ പിരിഞ്ഞു. അവരിൽ ഒറ്റ ഒരുത്തരം അവിടെ ഇല്ല. എന്നാൽ ഇന്നും ഞാൻ കർത്താവിന്റെ വിലയോട് ചെയ്യുന്നു, എവിടെ ഇടമില്ലാതിരിക്കുമോ, എവിടെ നിനക്ക് റൂമില്ലാതിരിക്കുമോ, എവിടെ സ്ഥലമില്ലാതിരിക്കുമോ, എവിടെ ശത്രുവിനെ ഞെരുക്കുമോ, ആ സ്ഥാനത്ത് ഇടമുണ്ടാക്കി വർദ്ധിപ്പിച്ച് നന്മ ഒന്ന് അനുഗ്രഹിക്കുവാൻ യഹോവയ്ക്ക് കഴിവുണ്ടെന്ന് ഇന്ന് പോലെക്കാൾ നീ മറന്നു പോകരുത്. ഞാന് ചില വർഷങ്ങൾ മുമ്പ് ബഹാമസ് ഐലൻഡിൽ ഒരു ചർച്ചിൽ ഞാൻ പ്രസംഗിക്കാനായി കടന്നുപോയി. ഞാൻ ആ ചർച്ചിൽ കടന്നുപോയി പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരു 7 ദിവസത്തെ ഒരു മീറ്റിങ് അവിടെ അവർ അറേഞ്ച് ചെയ്തു. ഞാനത് വെള്ളിയാഴ്ച വൈകിട്ട് ഞാനൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ബ്ലാക്ക് സ്ത്രീ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ജോലി ചെയ്യുന്നതായ ആ ഹോസ്പിറ്റൽ ഒരു മനുഷ്യനുണ്ട്, എൻ്റെ സൂപ്പർവൈസറാണ്, ഞങ്ങൾ തമ്മിൽ എന്നും വലിയ കോൺഫ്ലിക്റ്റാണ്, അവിടെ എനിക്ക് പ്രൊമോഷൻ കിട്ടേണ്ട സമയത്ത് ആൾ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി എൻ്റെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്യും. ഇത് 3-ാമത്തെ പ്രാവശ്യമായി സംഭവം നടക്കുന്നത്. ഞാൻ അങ്ങ് ഫെഡപ്പായി, നിങ്ങൾക്ക് എനിക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ സഭയായി ഞങ്ങൾ ഇപ്പോൾ ഈ നിമിഷം നിനക്ക് കൂടി പ്രാർത്ഥിക്കാം, നിന്റെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും, ദൈവം വഴിയൊരുക്കുമെന്ന് പറഞ്ഞു. ഞാൻ സഭയായി എല്ലാവരോടും പറഞ്ഞു, നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്ത്രീക്ക് വേണ്ടി അന്ന് ആ രാത്രിയിൽ പ്രാർത്ഥിച്ചു. അവൾ കടന്നുപോയി. പിറ്റേ ദിവസം അവൾ ഉപവാസമായി ശനിയാഴ്ച കടന്നു വന്നു. അന്നത്തെ മീറ്റിങ്ങിൽ യാതൊരു പ്രത്യേക അനുഭവം അവർ പറഞ്ഞില്ല. മൺഡേ അവൾ ജോലിയിൽ കടന്നു ചെന്നപ്പോൾ അവൾക്കറിയുവാനിടയായിത്തരുന്ന ഒരു കാഴ്ച, ഒരു വാർത്ത, അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നതായ അവളുടെ ആ സൂപ്പർവൈസറെ ആ ഹോസ്പിറ്റൽ ഫയർ ചെയ്തു. അവൾ മൺഡേ ഈവനിങ്ങിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ ചർച്ചിൽ പ്രാർത്ഥിച്ചതുപോലെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. കഴിഞ്ഞ ദീർഘമായ വർഷങ്ങളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയായിരുന്നു, കർത്താവേ ഇവിടെ നിൽക്കുവാൻ എനിക്ക് ഒട്ടുവിടമില്ല, ഇവിടെ നിൽക്കുവാൻ എനിക്ക് സ്ഥലമില്ല, എന്നെ നിർത്താൻ ആരുമില്ല, നീ എനിക്കിടമുണ്ടാക്കി ദേശത്ത് എന്നെ നിർത്തണം ഞാൻ പ്രാർത്ഥിച്ചതാണ്. ദൈവം പ്രാർത്ഥന കേട്ടു, എന്റെ സൂപ്പർവൈസറെ ഫയർ ചെയ്തു. പുതുതായി ഒരു അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്ന ആള് അതിനോട് വളരെ ഫേവറബിളായി ഡീൽ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് 3 പ്രൊമോഷൻ ഒറ്റ ടൈമിൽ ആ ഹോസ്പിറ്റലിൽ കൊടുത്തു. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിന്, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നാം മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ നമ്മുടെ നന്മകൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ സമർത്ഥികൾ ഏത് സ്ഥാനത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ ആ സ്ഥാനത്ത് നിന്റെ സകല നന്മകളെയും മടക്കിത്തന്ന് പിശാചിന്റെ കയ്യിൽ നിന്നും അന്യായത്തിന്റെ കരകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവത്തിലെ നിന്റെ അനുഗ്രഹങ്ങളെ വാങ്ങി നിനക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് പോലും അതിനെ നൽകിത്തന്ന് ജയോത്സവമായി നിന്നെ നടത്തുവാൻ ശക്തിയുള്ള ദൈവമാണ് നിന്റെ ദൈവമെന്ന് ഇന്ന് പോലെ നീ മറന്നു പോകരുത്. അല്ല ഇസഹാക്കേ, ഈ അനുഗ്രഹം ദൈവം നിനക്ക് വെച്ചതാണ്. ഇതാ യാക്കോബ് തന്റെ മകനായ യോസഫിനോട് പറയാണ്, യോസഫേ എന്റെ പ്രാർത്ഥന, എന്റെ ആഗ്രഹം എന്റെ മകനെ കുറിച്ച് ഇതാണ്, നിനക്ക് ആകാശത്തിന്റെ അനുഗ്രഹങ്ങൾ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച അഖിലാണ്ടത്തിലുടവനായ സർവാധി സർവത്തെ നിർമ്മിച്ച സർവബലഹനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളൊന്നും നിനക്ക് കുറഞ്ഞു പോകാതെ നീ എല്ലാ നിലയിലും സുഖമായും ശുഭമായും ദേശത്തിൽ വാഴണം എന്നുള്ളതാണ് ഈ പിതാവിന്റെ ആഗ്രഹം. പ്രിയമക്കളെ, ഇന്ന് പോലെ കാലം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ആരും ദൈവസ്ഥലത്ത് നഷ്ടമായി പോകാനല്ല, ഈ പുതിയ വർഷത്തിൽ നാം അനുഗ്രഹത്തിന് വിദൂരത്തായി പോകുവാനല്ല, അവന്റെ സന്നിധിയോട് അടുത്ത് വന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷം പ്രാപിച്ച് സമൃദ്ധി പ്രാപിച്ച് ശുഭകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയായി നമ്മെ കാണുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ ആകാശത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദ ഹെവൻലി ബ്ലെസ്സിങ്സ് ലെറ്റ് അസ് ഗോഡ് ബ്ലെസ്ഡ് അപ്പോൺ അസ്, ലെറ്റ് ഇറ്റ് ബി റെയിൻ അപ്പോൺ അവർ ലൈഫ് ഇൻ എ വെരി ഡിഫറെന്റ് വേ. വി കൻ ആസ്ക് ഗോഡ് ടു ഗീവ് ദാറ്റ് ബ്ലെസ്സിംഗ് ഇൻ അവർ ലൈഫ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ആകാശത്തിന്റെ അനുഗ്രഹങ്ങൾ അതാണ് നമ്മുടെ സ്വർഗീയ അനുഗ്രഹം, അത് നമ്മുടെ മേൽ വസിച്ച് നമ്മുടെ കർത്താവിന്റെ കൂടെ വസിച്ച് നാം അവന്റെ പുത്രന്മാരും പുത്രന്മാരും അവൻ്റെ അവിടെ പിതാവുമായി ഒരു പിതാവ് തന്റെ മക്കളെ കൈപിടിച്ച് നടത്തുന്ന അതേ സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഐ പാഷൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നാം മുൻപോട്ട് പോകുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക സ്വർഗത്തിന്റെ അനുഗ്രഹം ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ഉണ്ടാകട്ടെ എന്ന് ഇന്ന് പോലെ കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി കാണുവാൻ കഴിയുന്നത്, അതെ ആകാശത്തിന്റെ അനുഗ്രഹം കൂടെ മാത്രമല്ല ഭൂമിയുടെ അനുഗ്രഹങ്ങൾ. എന്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഭൂമിയുടെ അനുഗ്രഹങ്ങൾ എന്താണ്? ഭൂമിയുടെ അനുഗ്രഹങ്ങൾ, പ്രൈസ് ദ ലോർഡ്, നാം ഇന്ത്യയിലായാലും ഈ ദേശത്തായാലും എവിടെയായാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വളരെയേറെ പ്രയത്നിക്കേണ്ടുന്ന ആവശ്യങ്ങളുണ്ട്. നമ്മുടെ സകല പ്രയത്നങ്ങളെയും സഫലമാക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, അത് ആ ദൈവത്തെ കൊണ്ട് മാത്രമേ ഉള്ളൂ. നാം ജോലി ചെയ്യുമ്പോൾ, പ്രയത്നിക്കുമ്പോൾ, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം നമുക്ക് നൽകി തരുന്ന ദൈവമാണ്. നാം നിങ്ങൾ ഓരോരുത്തരും ഇന്ത്യയിൽ നിന്ന് ഈ അമേരിക്കയിലേക്ക് കടന്നു വന്ന ആ ഫസ്റ്റ് ഡേ ആദ്യത്തെ ആ ദിവസവും ഇന്ന് നിങ്ങളായിരിക്കുന്ന ആ ദിവസമായി ഒന്ന് കമ്പയർ ചെയ്താൽ, നിങ്ങൾ ഈ അമേരിക്കയിലേക്ക് വരുന്ന സമയം സ്വന്തമായി വീടില്ല, സ്വന്തമായി കാറില്ല, സ്വന്തമായി ജോലിയില്ല, ഇന്ന് കാണുന്ന ഈ പറയപ്പെട്ട യാതൊരു സുഖ സൗകര്യങ്ങളും നിങ്ങളുടേതെന്ന് പറയാൻ നിങ്ങൾക്കില്ല. എന്നാൽ നിങ്ങൾ ഇവിടെ വന്നു, യഹോവയിൽ ആശ്രയിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഭവനത്തെ തന്നു, വാഹനത്തെ തന്നു, ജോലിയെ തന്നു, ആരോഗ്യത്തെ തന്നു, ഇവയെല്ലാം മറ്റെല്ലാവരെക്കാളുപരിയായി സ്വർഗസ്ഥനായ ദൈവം നിനക്ക് തന്നുവെങ്കിൽ ഇന്ന് പോലെ കാലം യാക്കോബ് പറയുന്നു, യോസഫേ അതാ നിനക്ക് ആഴിയുടെ അനുഗ്രഹം, ഭൂമിയുടെ അനുഗ്രഹം ദൈവം നിനക്ക് നൽകി തന്നു, അവൻ നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾ മുമ്പ് 3 ആഴ്ച മുമ്പ് ഹ്യൂസ്റ്റണിലെ അവിടെ എയർപോർട്ടിൽ എൻ്റെ ഒരു സ്നേഹിതൻ വരുമ്പോൾ ഞാൻ ആ സ്നേഹിതനെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ അവിടെ ഒരു ബർഗർ കിങ് ഒരു വാട്ടർ ബർഗറിൻ്റെ അവിടെ ഒരു നിർത്തി എനിക്ക് അവിടെ ഇട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞാൻ നിർത്തിയ ആ വണ്ടി നിർത്തിയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു വൈറ്റ് അമേരിക്കൻ അവൻ അവിടെ ട്രാഷ് ക്യാനിൽ ചെന്ന് ഫുഡിൻ്റെ എന്തെങ്കിലും പീസസ് ഉണ്ടോ അതിൻ്റെ എന്തെങ്കിലും ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടോ അവൻ തപ്പി എടുത്തിട്ട് എല്ലാ പേപ്പറുകളും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ഒരു ട്രാഷ് ക്യാനിൽ ഒരു പീസ് ബ്രെഡിൻ്റെ പീസോ ഒരു മീറ്റിൻ്റെ പീസോ അവന് കിട്ടിയില്ല. അവസാനം ആരോ കളഞ്ഞിട്ട് പോയ ഒരു ഒരു കോക്കിൻ്റെ ക്യാനുണ്ട്, അതിനകത്ത് അല്പം കോക്ക് കിട്ടി, അതെടുത്ത് അവൻ കുടിച്ചുകൊണ്ട് കടന്നു പോകുന്ന കഴിക്കാൻ കണ്ടു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അമേരിക്കയിൽ പട്ടിണി നടക്കുന്നവരുണ്ട്, അമേരിക്കയിൽ തെണ്ടികളായി നടക്കുന്ന മനുഷ്യരുണ്ട്, എന്നാൽ നമ്മെ കർത്താവ് അനുഗ്രഹിച്ച അനുഗ്രഹം എത്ര വലുതാണ്. നാം ഒറ്റ ഒരു സ്ഥിതിക്കും ഒരു മനുഷ്യൻ്റെ ഒരിക്കൽ പോയി എനിക്കൊരു നേരത്തെ ആഹാരത്തിന് നീ തരണമെന്ന് പറയുവാൻ കൈനീട്ടാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല. നീ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കരയുവാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല. പ്രിയ സ്നേഹിതരെ, ദൈവം നിന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് ആ യാക്കോബിന്റെ അനുഗ്രഹം ആ മക്കളമെന്ന് നൽകിയ സ്വർഗസ്ഥനായ പിതാവ് ഭൂമിയുടെ അനുഗ്രഹം നിന്നെ അനുഗ്രഹിച്ച് നിന്നെ മേൽ നൽകിയത് കൊണ്ട് ദാവീദ് പറയുന്ന പോലെ നീതിമാന്റെ സന്തതി അതേ തുണയിലായിരിക്കുന്നതും അവൻ ആഹാരം ഇരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരു നീതിമാന്റെ സന്തതിക്കുള്ള എല്ലാ വാഗ്ദത്തങ്ങളെയും നിനക്ക് തന്ന് നിന്നെ അനുഗ്രഹിച്ചത് ദൈവത്തിന്റെ നീതിയാണ്. അവൻ ഭൂമിയുടെ അനുഗ്രഹത്താൽ നിന്നെ അനുഗ്രഹിച്ച ദൈവമാണ്. അയാൽ ഇന്ന് പോലെക്കാലം ആ ദൈവത്തോട് നന്ദിയുള്ളവരായി നമുക്ക് സ്തോത്രം ചെയ്യാം. അടുത്തതായി അതേ യാക്കോ പറയാണ്, നിനക്ക് ആകാശത്തിൻ്റെ അനുഗ്രഹത്തെ ഉണ്ട്, ഭൂമിയുടെ അനുഗ്രഹത്തെ ഉണ്ട്, അടുത്ത അനുഗ്രഹം നിനക്ക് ദ ബ്ലെസ്സിങ് ഓഫ് ദൈ വും, നിനക്ക് തലമുറകളുടെ അനുഗ്രഹം, തലമുറകളുടെ അനുഗ്രഹം, ശാശ്വതമായ ദൈവം നിനക്ക് അനുഗ്രഹിച്ചു തരുവാൻ. 127 സങ്കീർത്തനം 3 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരബലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. അയൽ പ്രിയമുള്ളവരെ, നമുക്ക് ആകാശത്തിന്റെ അനുഗ്രഹവും ഭൂമിയുടെ അനുഗ്രഹവും ഗർഭത്തിന്റെ അനുഗ്രഹവും അവൻ ഒരുമിച്ച് അനുഗ്രഹിച്ച് നൽകി അവൻ നമ്മളെ സമർത്ഥിയായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവയാൽ നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുവാൻ അവരെ ദൈവകൃപയിൽ വളർത്തുവാൻ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തി ദൈവകൃപയിൽ അവരെ അന്ത്യത്തോളം നിലനിർത്തുവാൻ ദൈവം സഹായിക്കേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവയാൽ ഇന്ന് പോലെ കാലം ഈ കർത്തൃ ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥന ഈ പുതുവർഷത്തിലും നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, കർത്താവേ ആകാശത്തിന്റെ അനുഗ്രഹത്തെയും അതേ ആയുടെ അനുഗ്രഹങ്ങളെയും അതേ ഗർഭത്തിന്റെ അനുഗ്രഹങ്ങളെയും ഞാൻ ഒരുമിച്ച് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട് എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ഭാരപ്പെടുന്നവരായിട്ടോ കരയുന്നവരായിട്ടോ ദുഃഖിക്കുന്നവരുമായി തിരുവനിടയാകാതെ ദൈവത്തിന്റെ അനുഗ്രഹത്തെ ശാശ്വതമായി എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും എന്റെ ജോലിസ്ഥലങ്ങളുടെ മേലും എന്റെ മക്കളുടെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട് വസിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം അനുഗ്രഹത്തിന് ദൈവമാണ്. അയാൾ ഇന്ന് പോലെക്കാർ നമ്മുടെ കണ്ണുകളെ സ്വർഗസ്ഥനായ പിതാവിലേക്ക് ഉയർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഇന്ന് പോലെ കാലം നിന്റെ അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.